Praise the Lord.
Book of Isaiah, chapter 43, verse 1. Isaiah Pravidanam, 43 Adhyayathinte, 1 Vakyam. Yehova ippragaram arali cheyunu. Bhayappedenda, njan ninne veendeduthirikkunu. Njan ninne per cholli vilichirikkunu, nee enikkullavan thanne. Njan ninne veendeduthirikkunu. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ. ദൈവിക വിളി ലഭിപ്പാൻ ഭാഗ്യമുണ്ടായ അനേകം വ്യക്തികൾ വചനത്തിലുണ്ട്. ആരെ വിളിക്കണമെന്നും അവരെ എപ്രകാരം ദൈവിക നന്മയ്ക്കായി ഉപയോഗിക്കണമെന്നും ദൈവത്തിന് നിശ്ചയമുണ്ട്. കർത്താവ് വിളിച്ചവരെ എല്ലാം കൃത്യമായി പേർ ചൊല്ലി വിളിച്ചിരുന്നു. നമ്മയും പേർ ചൊല്ലി വിളിച്ച് നീ എനിക്കുള്ളവൻ എന്ന് പറയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം പേർ ചൊല്ലി വിളിച്ച മോശയെ പുറപ്പാട് പുസ്തകം 3:4 കാണാം. ഈ വിളിക്കായുള്ള ഒരുക്കമായിരുന്നു അതുവരെയുള്ള മോശയുടെ ജീവിതം. ഈ വിളിയുടെ മുന്നൊരുക്കമായിരുന്നു മോശയുടെ ജീവിതമെന്ന് അതിൻ്റെ മുന്നുള്ള അധ്യായങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിളിയുടെ ഉദ്ദേശം എന്തായിരുന്നു? പുറപ്പാട് പുസ്തകം 3:10 മോശയെ എന്തിനാണ് വിളിച്ചതെന്ന് പറയും. എന്നാൽ 3:7 വിളിച്ചതിൻ്റെ കാരണവും പറയും. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു, സങ്കടങ്ങൾ അറിയുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനത്തിൻ്റെ പുറപ്പാടിന് സഹായിക്കുക. അപ്പോൾ പുറപ്പാടിന് സഹായിക്കുവാൻ ദൈവത്തിന് ഒരാളെ ആവശ്യമാണ്. അതിനു വേണ്ടിയായിരുന്നു മോശയെ വിളിച്ചത്. ജനത്തിൻ്റെ, അവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ജനത്തിൻ്റെ കഷ്ടത കണ്ട ദൈവം, നിലവിളി കേട്ട ദൈവം, സങ്കടങ്ങൾ അറിയുന്ന ദൈവം. ഇപ്പോൾ വാതിലുകൾ അടച്ച് നിശബ്ദത ഒരുക്കിത്തന്ന് ആര് ശല്യപ്പെടുത്താത്ത 21 ദിവസമാണ് സർക്കാർ നമുക്ക് ഒരുക്കിത്തന്നത്. രോഗശക്തികളെ തടയുവാൻ അവർ ഒരുക്കിയ ഈ അവസരത്തെ നാം പൂർണമായി അനുസരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അനുസരിക്കുമ്പോൾ അത് ആത്മീയ അനുസരണമായി എങ്ങനെ പ്രയോജനപ്പെടുത്താം, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ലോകജനതയുടെ കഷ്ടത കണ്ട്, നിലവിളി കേട്ട്, സങ്കടങ്ങൾ അറിഞ്ഞ് മനസ്സലിയുന്ന ദൈവത്തോട് നമുക്കും നമ്മുടെ സങ്കടങ്ങൾ പറയാം. ലോകരാഷ്ട്രങ്ങൾ വളരെയധികം കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഈ സമയത്ത്, മരണസംഖ്യ വർദ്ധിക്കുന്ന ഈ സമയത്ത്, ആ ഭയങ്കരമായ ബാധയിൽ നിന്ന് ജനത്തെ രക്ഷിക്കുവാൻ നാം നിലവിളിക്കുന്നു. അതുപോലെ തന്നെ ആത്മീയമായി നോക്കിയാൽ ഉണർന്ന് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു സമയമായി ഇതിനെ നമുക്ക് കാണാം. എന്തിന്? പാപത്തിൻ്റെ മരണത്തിൽ അകപ്പെട്ട്, പാപമാകുന്ന മരണത്തിൻ്റെ കുഴിയിൽ വീണ് അനേകർ നശിച്ചു പോകാതെ ദൈവമേ അവരെ രക്ഷിക്കുവാൻ, അവരായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവരെ പുറപ്പെടുവിച്ച് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവൻ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ അടുക്കലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഞങ്ങളെ കുടുംബമായി, സഭയായി ഒരുക്കണമെന്ന്, വ്യക്തികളായി ഒരുക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാനുള്ള വിലയേറിയ സമയമാണിത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തന്നെ ഏൽപ്പിച്ച ദൗത്യം, നീ വരിക, അവരെ രക്ഷിപ്പാൻ, അവരുടെ പുറപ്പാടിനായി എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞ കർത്താവ് കർത്താവിനോട് മോശ പറയുന്നു, അയ്യോ എനിക്കതിന് കഴിവില്ല, ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കൂടെയുള്ള കർത്താവ് എത്ര നല്ല ആശ്വസിപ്പിക്കുന്ന വാക്കാണ്. ആരാ കർത്താവ്? ആരാ പുറപ്പെടുവിക്കുമ്പോൾ ആരാന്ന് അവർ ആരുടെ അടുക്കലേക്കാ കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരളി ചെയ്ത കർത്താവ്. ദൈവം ആരെ വിളിച്ചോ അവൻ്റെ കൂടെ തന്നെയുണ്ട്. ഇനി ലോക്ക്ഡൗൺ മാറുവാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിലുള്ളൂ. നമുക്ക് ആ വിളി കേൾക്കണം. മോശേ മോശേ എന്ന് വിളിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുന്ന ശബ്ദം ഒന്ന് കേൾക്കാൻ നമുക്ക് തയ്യാറാകാം. എന്തിനായി? വീണ്ടെടുപ്പിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനുള്ള ആ വിളി. വീണ്ടെടുത്തവർക്കാണ് പേര് ചൊല്ലിയുള്ള ആ വിളിയും ദൈവിക ദൗത്യം പ്രാവർത്തികമാക്കുവാനുള്ള നിർദ്ദേശവും ലഭിക്കുന്നതെന്ന് യെശയ്യാ പ്രവചനം 43:1 നിന്ന് സ്പഷ്ടമായി മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും അടുത്ത വിളിച്ച വിളിയെ ആരെയാ വിളിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ രണ്ടുപേരെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. യെഹെസ്കേൽ പ്രവചനം 3:17 യെഹെസ്കേൽ പ്രവാചകനെ വിളിക്കുന്നു. ഇവിടെ മോശേ മോശേ എന്ന് വിളിച്ചെങ്കിൽ യെഹെസ്കേൽ പ്രവചനത്തിന് വിളിക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ വിളിച്ചത് മനുഷ്യപുത്ര എന്നാണ്. ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. 3:17 മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രയേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. അതെ, കാവൽക്കാരനായുള്ള നിയമനം. പ്രിയ കുഞ്ഞുങ്ങളെ, കാവൽക്കാരനായി നിയമിച്ചപ്പോൾ യെഹെസ്കേലിന് 2 ദൗത്യങ്ങളാണ് കൊടുത്തത്. ആ 17 തന്നെ നിങ്ങൾ നോക്കുക. നീ എൻ്റെ വായിൽ നിന്ന് വചനം ഒന്നാമതായി ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കണം, എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. പ്രബോധിപ്പിക്കണമെങ്കിൽ എൻ്റെ നാമത്തിലെ നീ പ്രബോധിപ്പിക്കാവുള്ളൂ. അതേപോലെ തന്നെ നീ എൻ്റെ വായിൽ നിന്ന് കേൾക്കണം, വേറെ ആരുടെയും വാക്കുകളല്ല, എൻ്റെ വായിൽ നിന്ന് കേട്ട് എൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കണം. ആ അധ്യായത്തിലെ തന്നെ 27 ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായി തുറക്കും. ദൈവം പറയുമ്പോഴേ നീ വാ തുറക്കാവുള്ളൂ. ദൈവം പറയുന്നത് നീ പറയണം. പറയുന്നത് പറയണമെങ്കിൽ പറയുന്നത് കേട്ടേ മതിയാകും. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവനെ കേട്ടത് അതുപോലെ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ആയിരിക്കുമ്പോൾ കുടുംബമായി ശ്രദ്ധയോടെ ദൈവം പറയുന്നതിനെ കുറിച്ച് കേൾക്കുക. വചനം വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കുക. ഭവനത്തിലുള്ള എല്ലാവരും വേദപുസ്തകം നിവർത്ത് വചനം വായിക്കുക. വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. പൂർണമായി ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. ആരും നശിക്കാതെ എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലാകുവാൻ, വീണ്ടെടുക്കപ്പെട്ട അവസ്ഥയിലാകുവാൻ. മഹാമാരിയാൽ, മറ്റു പ്രശ്നങ്ങളാൽ, ഭൂകമ്പത്താൽ, അഹങ്കാരത്താൽ, വൈറസ് ബാധകളാൽ ആരും നശിക്കാതിരിപ്പാൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനാണ് കാവൽക്കാരനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പറയുന്നത് പറയാനേ കാവൽക്കാരനോട് പറഞ്ഞിട്ടുള്ളൂ. അതും ദൈവം പറയുമ്പോൾ മാത്രം. കാവൽക്കാരൻ അവനെ ഏൽപ്പിച്ച ജോലി ചെയ്താൽ അവൻ ദൈവം മുമ്പാകെ നീതിമാനാകും. പ്രിയരെ, നമ്മളെ ദേശത്തിൻ്റെ കാവൽക്കാരായി ദൈവം നിയമിച്ചിരിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് വരെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നിങ്ങൾ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്നൊന്ന് കരയുമോ? കർത്താവേ, പാപത്തിൻ്റെ കുഴിയിൽ വീണ് ആരും നശിച്ചു പോകാതിരിപ്പാൻ ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഈ മുന്നറിയിപ്പ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വൈറസ് ബാധ നമ്മെ ബാധിക്കാതെ സൂക്ഷിക്കണം. മുന്നറിയിപ്പുകൾ തരുന്ന മെഡിക്കൽ ആരോഗ്യരംഗത്തെ ആളുകൾ പ്രത്യേകം പറയാറുണ്ട്, പരസ്യങ്ങളും ഒക്കെ കാണാറുണ്ട്, വൈറസ് ബാധ തടയുവാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. അപ്പോൾ വൈറസ് ബാധ നമ്മെ ബാധിക്കാതിരിക്കണമെങ്കിൽ, പാപമാകുന്ന വൈറസ് നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യമായി നമ്മെ തന്നെ സൂക്ഷിക്കണം. അതെങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ആത്മീയമായി നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, പാപത്തിൽ നിന്ന് അകലെ സൂക്ഷിക്കുക. രണ്ടാമതായി, എന്നെ നന്നായി കഴുകണമേ എന്ന് ഏത് നിമിഷവും ദൈവത്തോട് പ്രാർത്ഥിക്കുക. മൂന്നാമതായി, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ വചനം അനുസരിച്ച് ജീവിക്കുക. നാലാമതായി, ലോകമോഹം എന്ന വലയിൽ വീഴരുത്. അഞ്ച്, വേർപാട് കാത്തു സൂക്ഷിക്കുക, കാരണം നീ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതല, നീ എൻ്റേതാന്ന കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ വേർപാടിനെ സൂക്ഷിക്കണം. ഇപ്രകാരം നാമും നമ്മുടെ കുടുംബവും പെട്ടകം ചുമക്കുവാൻ ഒരുക്കമുള്ളവരാകുമ്പോൾ, പെട്ടക ചുമ്മി നാം പോകുമ്പോൾ, പെട്ടകത്തിന് മുൻപിൽ വീണതാകോനെ പോലെ പെട്ടകം ചുമക്കുന്ന നമ്മുടെ മുമ്പിൽ എല്ലാ ബാധകളും എല്ലാ തകർച്ചകളും എല്ലാ ശാപങ്ങളും വീണുടയും. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ദൈവത്താൽ ഈ ഏപ്രിൽ 14 കഴിയുമ്പോൾ ഈ പ്രതികൂലമാകുന്ന മതിൽ നാം ചാടിക്കടക്കും. അതെ, അടച്ചിട്ട ദേവാലയങ്ങളിൽ നിന്ന് ജീവന്റെ വചനത്തിൻ്റെ മാറ്റൊലിയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുവാൻ വിശ്വാസത്തോടെ ഒരുക്കത്തോടെ പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. പ്രതികൂല ദിവസങ്ങളെ ഓർത്ത് ഭാരപ്പെടാതെ ആ സർവശക്തനെ മുറുകെ പിടിക്കുക. പ്രാർത്ഥന എല്ലാറ്റിനും മരുന്നാണ്. പ്രാർത്ഥിക്കുന്നവനെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. നിലവിളി കേട്ടു, അവരുടെ പ്രയാസങ്ങൾ ഞാൻ കണ്ടു, അവരെ ഞാൻ അറിയുന്നു, അവരിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം ഞാൻ അറിയുന്നു. കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ആ വലിയവനായ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കുക, പരസ്പരം ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.